ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ് അമ്മാ ബഅദ് ഫഇന്ന ഖൈറൽ കലാമി കലാമുല്ലാഹ് വഖൈറ സുനനി സുനനു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശറൽ ഉമൂരി മുഹ്ദസാതുഹ വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. اللهم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي.
സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സർവാധിനാഥനായ പടച്ച തമ്പുരാൻ അതിനു വേണ്ട എല്ലാവിധ മാനസികമായ ശാരീരികമായ അവസ്ഥയും നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുകയും നാളവന്റെ സ്വർഗത്തിലെ അത്യുന്നത പദവിയായ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ ഇണകളെയും മക്കളെയും പ്രവേശിപ്പിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ഉപദേശിക്കുന്ന കാര്യങ്ങൾ എനിക്കും കേൾക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ പകർത്തുവാനും അങ്ങനെ തക്കവയുള്ളവരായി ജീവിക്കാനും അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന മഹത്തായ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനും അള്ളാഹു അത്തരത്തിലുള്ള ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ ഇസ്ലാം ആ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇസ്ലാം എന്നാൽ സൽസ്വഭാവത്തിന്റെ മതമാണ് എന്നതാ. നല്ല സ്വഭാവങ്ങളും നല്ല സംസ്കാരവും നല്ല ആദർശവുമാണ് ഇസ്ലാം മാനവ സമൂഹത്തിനു മുമ്പിൽ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരായിട്ടുള്ള നല്ലതായ കാര്യങ്ങൾക്കെതിരായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇസ്ലാം പഠിപ്പിച്ചു. അത് ഹറാമാണ്, തിന്മയാണ്, അതിലേക്ക് എടുക്കാൻ പാടില്ല എന്ന് വളരെ കൃത്യമായി നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് പടച്ച തമ്പുരാൻ പ്രഖ്യാപിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടൊരു വചനം വിശുദ്ധ ഖുർആനിലെ ഏഴാമത്തെ അധ്യായം സൂറത്തുൽ ആറാഫിന്റെ 33-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ അല്ലാഹ് പറഞ്ഞു, കുൽ ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിഷ മാ ളഹറ മിൻഹാ വമാ ബതൻ. ഏ പ്രവാചകരെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾ പ്രഖ്യാപിക്കണം ജനങ്ങളോട്, എന്റെ റബ്ബിദാ ഹറാമാക്കിയിരിക്കുന്നു പ്രത്യക്ഷമായതും പരോക്ഷമായതുമായ എല്ലാ നീചവൃത്തികളും ഹറാമാണെന്നിതാ എന്റെ റബ്ബ് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് ജനങ്ങളെ പഠിപ്പിക്കാൻ, ജനങ്ങളോട് പ്രഖ്യാപിക്കാൻ വേണ്ടി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പടച്ചു തമ്പുരാൻ ആവശ്യപ്പെടുകയാണ്. അഥവാ മനുഷ്യന് നന്മയായി എന്തൊക്കെയുണ്ടോ അതെല്ലാം ഇസ്ലാം ഹലാലാണെന്ന് പറഞ്ഞപ്പോ, മനുഷ്യന് തിന്മയായി എന്തൊക്കെയുണ്ടോ അതൊക്കെയും വളരെ കൃത്യമായി ഇസ്ലാം ഹറാമാണെന്ന് പ്രഖ്യാപിച്ചു. മനുഷ്യന് ഇരു ലോകത്തും നന്മയുടെ കാര്യങ്ങളായിട്ടുള്ളതെല്ലാം ഇസ്ലാം ഹലാലാണെന്ന് പറഞ്ഞപ്പോ ഹറാമായ കാര്യങ്ങളിലേക്ക് മനുഷ്യരോട് അടുക്കരുതെന്ന് വളരെ കൃത്യമായ താക്കീത് നൽകിയിട്ടുണ്ട്. പടച്ച തമ്പുരാൻ അടുക്കരുതെന്ന് പറഞ്ഞ, അള്ളാഹു തിന്മയാണെന്ന് പറഞ്ഞ കാര്യങ്ങളിലേക്ക് മനുഷ്യർ നടന്നെടുത്താൽ അതിന്റെ പ്രത്യാഘാതം, അതിന്റെ പരിണിത ഫലം എന്തായിരിക്കുമെന്നും വളരെ കൃത്യമായി പരിശുദ്ധ ഇസ്ലാം താക്കീത് ചെയ്യുന്നുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് തിന്മകളെ വിരോധിച്ച കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വ്യഭിചാരം എന്ന് പറയുന്നത്. വ്യഭിചാരം അത് മ്ലേച്ഛമാണ്, അത് തോന്യാസമാണ്, മനുഷ്യന് ഇരു ലോകത്തും മനുഷ്യനെ നഷ്ടത്തിലേക്ക് നയിക്കുന്ന ഒന്നാണ്, വളരെ നീചമായ പ്രവൃത്തിയാണെന്ന് വളരെ കൃത്യമായി ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാർ വളരെ കൃത്യമായിട്ട് ആ കാര്യം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്താണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്? പ്രത്യേകിച്ച് യുവാക്കളെ വിളിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്, യാ മഅശറ ശബാബ്, ഹേ യുവസമൂഹമേ, ഇത്തഖുസ്സിന, നിങ്ങൾ വ്യഭിചാരത്തെ സൂക്ഷിക്കണം. ഫഇന്നഹു സിത്തു ഹിസാൽ, അതിൽ ആറ് അപകടങ്ങൾ അടങ്ങിയിട്ടുണ്ട്, ആറ് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. സലാസത്തു ഫിദ്ദുനിയാ വസലാസത്തു ഫിൽആഖിറ, മൂന്ന് കാര്യങ്ങൾ ഇഹലോകത്താണെങ്കിൽ മൂന്ന് അപകടങ്ങൾ പരലോകത്ത് വെച്ചാണ്. എന്നിട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്, വിഭിചരിച്ചവന് ഇഹലോകത്തുള്ള പ്രയാസങ്ങൾ എന്തൊക്കെയാണെന്നോ, ഫയദ്ഹബുൽ ബഹാ, അവന്റെ സൗന്ദര്യം നശിച്ചു പോകും. രണ്ടാമതായി വയൂരിസുൽ ഫഖർ, അവന് ദാരിദ്ര്യം അനുഭവപ്പെടും. വയങ്കുസുൽ ഉമർ, അവന്റെ ആയുസ് അങ്ങനെ ചുരുങ്ങിപ്പോവും, വളരെ പെട്ടെന്ന് മരണം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന്. എന്താണ് നാളെയുടെ ലോകത്തവൻ അനുഭവിക്കാനുള്ള പ്രയാസങ്ങൾ എന്തൊക്കെയാണെന്നോ, ഫയൂജിബു സുഖ്ത്, റബ്ബിന്റെ അതികഠിനമായ കോപം അവനുണ്ടാകും. വസൂഉൽ ഹിസാബ്, അതിമോശമായ കഠിനമായ വിചാരണയെ നേരിടേണ്ടി വരും. വൽ ഖുലൂദി ഫിന്നാർ, നരകത്തിൽ എന്നൊന്നും അവൻ ശാശ്വതനായി കഴിയേണ്ടി വരും എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. നോക്കൂ, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകന്റെ ഒരു പ്രവചനം നമുക്ക് കാണാൻ സാധിക്കും. യാ മഅശറൽ മുഹാജിരീൻ, ഹേ മുഹാജിർ സമൂഹമേ, ഖംസു ഹിസാലിൻ ലിസബ്തുലീതും ബിഹിന്ന, അഞ്ച് കാര്യങ്ങളെ കൊണ്ട് നിങ്ങൾ പരീക്ഷിക്കപ്പെട്ടാൽ, അഞ്ച് കാര്യങ്ങളെ കൊണ്ട് പടച്ചു തമ്പുരാൻ നിങ്ങളെ പരീക്ഷിച്ചാൽ, നിങ്ങളാകെ പ്രയാസത്തിലായി പോകും, നിങ്ങളാകെ ബുദ്ധിമുട്ടിലായി പോകും. വഊദു ബില്ലാഹി അൻ തുദ്രികൂഹുന്ന, അതുകൊണ്ട് ഞാനിതാ പടച്ചു തമ്പുരാനോട് നിങ്ങൾക്ക് വേണ്ടി രക്ഷ ചോദിക്കുന്നു, അങ്ങനെ നിങ്ങളെ പരീക്ഷിക്കല്ലേ എന്ന്. എന്നിട്ട് റസൂലുള്ള വിശദീകരിച്ചു, ഒന്നാമതായി, ലം തദ്ഗരിൽ ഫാഹിശതു ഫീ ഖൗമിൻ ഖത്തു ഹത്താ യുഅലിനൂ ബിഹാ, ഒരു ജനതയിൽ വ്യഭിചാരം വ്യാപകമാവുകയും അതേപോലെ തന്നെ ലൈംഗിക അരാജകത്വം ആ രൂപത്തിൽ പ്രകടമാവുകയും ചെയ്താൽ, ഇല്ലാ ഫശാ ഫീഹി മുത്താഊനു വല്ലൗജാ, അവർക്ക് കഠിനമായ വേദനയുള്ള രോഗവും അതേപോലെ തന്നെ പ്ലേഗ് രോഗവും അവരെ പിടികൂടും. എന്നിട്ട് പറഞ്ഞു, അല്ലത്തീ ലം തകുൻ മലത്ത് ഫീ അസ്ലാഫിഹിം അല്ലദീന മലൗ, മുൻഗാമികൾക്കൊന്നും പരിചയമില്ലാത്ത രോഗമാണത്, മുൻഗാമികളൊന്നും അനുഭവിച്ചിട്ടില്ലാത്ത വളരെ പ്രയാസകരമായ രോഗം നിങ്ങളെ പിടികൂടും എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് അല്ലാഹുവിന്റെ പ്രവാചകൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ച ഒരു കാര്യമാണ് ഈ വായിച്ചത് നിങ്ങളെ കേൾപ്പിച്ചത്. ഇന്ന് മനുഷ്യന് ഏറ്റവും കൂടുതൽ ഭീതിയിലാഴ്ത്തിക്കൊണ്ട് മാറാ രോഗമായി മാറിക്കഴിഞ്ഞു എയ്ഡ്സ് പോലുള്ള ലൈംഗിക രോഗങ്ങൾ. അല്ലെ, മരുന്ന് പോലും കണ്ടുപിടിച്ചിട്ടില്ല എന്നും, മരുന്ന് കഴിച്ചാലും മാറാൻ സാധ്യതയില്ല എന്നൊക്കെ ഡോക്ടർമാർ വിധിയെഴുതുന്ന ഒരു രോഗമായി, വളരെ അപകടം പിടിച്ച ഒരു രോഗമായി എയ്ഡ്സ് പോലുള്ള മാറാ രോഗങ്ങൾ മാറിക്കഴിഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോ ചിന്തിക്കുക സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതേപോലെ തന്നെ പടച്ചു തമ്പുരാനും അടുക്കരുത് ഹറാമാണെന്ന് പറഞ്ഞ കാര്യങ്ങളിലേക്ക് മനുഷ്യന്മാർ നടന്നെടുത്തപ്പോ മനുഷ്യൻ അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങളാണ് ഇതൊക്കെ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, ഒരു സമൂഹത്തിൽ പലിശയും വ്യഭിചാരവും വ്യാപകമായി കഴിഞ്ഞാൽ അതിൽ അള്ളാഹുവിന്റെ ശിക്ഷ ആ സമൂഹത്തിൽ ഇറങ്ങാൻ സാധ്യതയുണ്ട്. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും വ്യഭിചരിച്ചു പോകരുത്, അതേപോലെ തന്നെ പലിശയുടെ ആളുകളായി പോകരുത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. ഇവിടെയൊക്കെ ഇസ്ലാം ആവശ്യപ്പെടുന്നത് ഒരു രംഗത്തും മനുഷ്യരെ നിങ്ങൾ വ്യഭിചരിച്ചു പോകരുത് എന്നാണ്. നിങ്ങളെ ഇരു ലോകത്തും നഷ്ടത്തിലായി കഴിയുന്ന, നിങ്ങളെ ഇരു ലോകത്തും നഷ്ടത്തിലാക്കി ആ രൂപത്തിൽ നടന്നെടുക്കുന്ന വ്യഭിചാരത്തിലേക്ക് ഒരിക്കലും നിങ്ങൾ നടന്നെടുക്കരുത്, വ്യഭിചരിക്കരുത്. നിങ്ങൾ ലൈംഗിക വിശുദ്ധി കാത്തു സൂക്ഷിച്ചുകൊണ്ടായിരിക്കണം ജീവിക്കേണ്ടത് എന്നാണ് പരിശുദ്ധ ഇസ്ലാം ആവശ്യപ്പെടുന്നത്. ശരിയാണ്, മനുഷ്യന് ലൈംഗിക വിചാര വികാരങ്ങളൊക്കെ ഉണ്ടാകും. പ്രത്യേകിച്ച് പ്രായപൂർത്തിയായ സ്ത്രീയെയും പുരുഷനെയും സംബന്ധിച്ചിടത്തോളം അത്തരം വിചാരങ്ങളും വികാരങ്ങളും ഉണ്ടാവുക എന്നത് സ്വാഭാവികം മാത്രമാണ്. അതിനുള്ള മാർഗവും കൂടി പരിശുദ്ധ ഇസ്ലാം വളരെ കൃത്യമായി ഓർമ്മപ്പെടുത്തി. നിങ്ങൾ ആ താല്പര്യം നിങ്ങൾ വിനിയോഗിക്കേണ്ടത്, അതേപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹം വിനിയോഗിക്കേണ്ടത് ഏത് രൂപത്തിലായിരിക്കണമെന്ന് വളരെ കൃത്യമായി ഇസ്ലാം ഓർമ്മപ്പെടുത്തി. വിവാഹബന്ധത്തിലൂടെ മാത്രമായിരിക്കണം. വിവാഹബന്ധത്തിന് ശേഷം മാത്രമേ മനുഷ്യരെ നിങ്ങൾ ലൈംഗിക സുഖം അത് ആസ്വദിക്കാവൂ എന്ന് വളരെ കൃത്യമായി പരിശുദ്ധ ഇസ്ലാം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതിനുവേണ്ടി തന്നെയാണ് ഇസ്ലാം വിവാഹം നിർബന്ധമാക്കിയതും. നിങ്ങൾക്ക് വിവാഹം നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിടത്തും അള്ളാഹു പറഞ്ഞ വാചകം, ലിത്തസ്കുനു ഇലൈഹ, നിങ്ങൾ അവളിൽ സമാധാനം കണ്ടെത്തണം, പരസ്പരം ഇണകൾ സമാധാനം കണ്ടെത്തണം, അതിലൂടെ മാത്രമേ സമാധാനം കണ്ടെത്താൻ പാടുള്ളൂ. അതിനപ്പുറമുള്ള എല്ലാ ബന്ധങ്ങളും ഹറാമാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, വിജയിച്ചവരായ സത്യവിശ്വാസികളെ കുറിച്ച് അല്ല പറഞ്ഞെടുത്ത് പറഞ്ഞു, അവർ ലൈംഗിക വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവരാണ്. ഇല്ലാ അലാ അസ്വാജിഹിം ഔമാ മലക്കത് അയ്മാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ, അവരുടെ ഭാര്യമാരുടെ അതേപോലെ തന്നെ അനുവദിക്കപ്പെട്ട അടിമകളുടെ അടുത്ത് മാത്രമേ അവർ ലൈംഗിക സുഖം ആസ്വദിക്കുകയുള്ളൂ. ഫൈനഹും ഗൈറു മലൂമീൻ, അതിൽ അവർക്കൊരിക്കലും ആക്ഷേപിക്കപ്പെടുന്നവരല്ല അവർ. എന്നാൽ അതിനപ്പുറം ആരെങ്കിലും തേടിയാൽ അവർ തന്നെയാണ് അതിക്രമകാരികൾ, അതിരുകവിഞ്ഞവർ എന്ന്. ഇവിടെയൊക്കെ സഹോദരങ്ങളെ, ഇസ്ലാം ആവശ്യപ്പെടുന്നത്, ഇസ്ലാം പഠിപ്പിക്കുന്നത് വളരെ മ്ലേച്ഛമായ, വളരെ മോശമായ, തോന്യാസമായ ഒരു കാര്യമാണ് വ്യഭിചാരം. അതുകൊണ്ട് അടുക്കരുത് എന്നാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. ഖുർആൻ, വിശുദ്ധ ഖുർആൻ സൂറത്ത് ഇസ്രാ 17-ാമത്തെ അധ്യായം 32-ാമത്തെ വചനം, വലാ തഖറബു സിനാ ഇന്നഹു കാന ഫാഹിശതം വസാ അസബീല. അവിടെ വ്യഭിചരിക്കരുത് എന്നല്ല ഖുർആൻ പറഞ്ഞത്, വലാ തഖറബു സിനാ, നിങ്ങൾ വ്യഭിചാരത്തോട് അടുത്തു പോകരുത്, കാരണം അത് ഏറ്റവും മ്ലേച്ഛമായ മോശമായ കാര്യമാണ് എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. നോക്കൂ നിങ്ങൾ, വ്യഭിചാരത്തിന് ഇഹലോകത്ത് പറഞ്ഞ ശിക്ഷ തന്നെ, ഇഹലോകത്ത് വെച്ച് വ്യഭിചരിച്ചവനെ ശിക്ഷിക്കേണ്ടത് എന്ന് പറഞ്ഞത് മനസ്സിലാക്കിയാൽ തന്നെ പരലോകത്തതിന്റെ ശിക്ഷ എത്രമാത്രം കഠിനമായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇഹലോകത്ത് ഒരു മനുഷ്യൻ വ്യഭിചരിച്ചു കഴിഞ്ഞാൽ, അവൻ വിവാഹം കഴിച്ചവനാണെങ്കിൽ, വിവാഹിതനാണെങ്കിൽ അവരെ എറിഞ്ഞുകൊല്ലണമെന്നാണ് ഇസ്ലാമിന്റെ വിധി. അതേപോലെ തന്നെ വിവാഹിതരല്ലെങ്കിൽ അവരെ 100 അടി അടിക്കണമെന്നാണ് ഇസ്ലാമിക ശരീഅത്ത് ആവശ്യപ്പെടുന്നത്. ഇനി പരലോകത്തോ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നരകം കാണിച്ചു കൊടുക്കുകയാണ്. റസൂലുള്ള ഇങ്ങനെ നരകം ഇങ്ങനെ കാണാണ്, നരകത്തിലെ ഓരോ ശിക്ഷകളും ഇങ്ങനെ കാണുന്ന രംഗത്തതാ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്ന് നടന്ന് ഒരു വലിയ അടുപ്പിനടുത്തെത്തി. റസൂലുള്ള അടുപ്പിനെ കുറിച്ച് പറയുന്നുണ്ട് ഹദീസിൽ, താഴ്ഭാഗം വിശാലമായതും മുഗൾ ഭാഗം വളരെ കുടുസായതുമായ ഒരു അടുപ്പാണ്. ആ അടുപ്പിലേക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ എത്തി നോക്കിയപ്പോ റസൂലുള്ള പറയുകയാണ്, ഫീഹി റിജാലും വനിസാഉൻ ഉറാത്ത്, അവിടെ നഗ്നരായ സ്ത്രീ പുരുഷന്മാർ. ആ അടുപ്പിലതാ നഗ്നരായ സ്ത്രീ പുരുഷന്മാരെ ഇട്ട് അള്ളാഹു വറുത്തെടുക്കുകയാണ്. അവരാകെ പ്രയാസപ്പെടുകയാണ്. നരകത്തിന്റെ താഴ്ഭാഗത്തുനിന്നും തീങ്ങനെ ആറിക്കത്തുമ്പോ പ്രയാസപ്പെട്ടുകൊണ്ട് വേദന സഹിക്ക വയ്യാതെ നിലവിളിക്കുകയാണ് അവര്. അവരെ കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ അതാ ജിബ്രീലിനോട് ചോദിക്കുന്നു, യാ ജിബ്രീലി, ഇതാരാണ് ജിബ്രീലി വിഭാഗം ആളുകൾ, ഇവരെന്ത് തെറ്റു ചെയ്തിട്ടാണ് ഇവർക്ക് ഇത്രമാത്രം പ്രയാസകരമായ ശിക്ഷ? അള്ളാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീലിന്റെ മറുപടി, അവർ വ്യഭിചാരികളും വ്യഭിചാരിണികളുമാണെന്നാണ്. വളരെ പ്രയാസകരമായ, അപമാനകരമായ ശിക്ഷ സഹോദരങ്ങളെ പരലോകത്ത് ഏൽക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നാണ് ഇസ്ലാം വളരെ കൃത്യമായി ആവശ്യപ്പെടുന്നത്, ഓർമ്മപ്പെടുത്തുന്നത്. അള്ളാഹു അത്തരത്തിലുള്ള എല്ലാ മോശമായ പ്രവൃത്തിയിൽ നിന്നും നമ്മൾ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ മനസ്സിലാക്കട്ടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അതിനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതാക്കുക എന്നതാണ്. പലപ്പോഴും പല രൂപത്തിലുള്ള സാഹചര്യങ്ങളാണ് മനുഷ്യനെ വ്യഭിചാരത്തിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഒരു രൂപത്തിലും വ്യഭിചാരത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുചെന്നെത്തിക്കുന്ന എല്ലാ കവാടങ്ങളും ഇസ്ലാം വളരെ വ്യക്തമായി കൊട്ടിയടച്ചിട്ടുണ്ട്. ഇസ്ലാം വ്യഭിചരിക്കരുത്, അതേപോലെ തന്നെ വ്യഭിചാരത്തിലേക്ക് അടുക്കരുത് എന്ന് പറഞ്ഞ് നിർത്തിയില്ല, മറിച്ച് മനുഷ്യനെ വ്യഭിചാരത്തിലേക്ക് നയിക്കാൻ സാധ്യതയുള്ള എല്ലാ കവാടങ്ങളും വളരെ കൃത്യമായി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊട്ടിയടച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യൻ അവന്റെ മുഴുവൻ അവയവങ്ങളെ കൊണ്ടും വ്യഭിചരിക്കുന്നുണ്ടെന്നാണ്. എന്നിട്ട് റസൂലുള്ളാഹി ഓരോ അവയവങ്ങളെ കുറിച്ച് പറഞ്ഞു, ഫല്ലൈനാനി സിനാഹു മന്നദർ, കണ്ണിന്റെ മോശമായ നോട്ടം അത് കണ്ണിന്റെ വ്യഭിചാരമാണെന്നാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ രണ്ടാമതായി പറഞ്ഞു, വൽഉസിനാനി സിനാഹു മൽഇസ്തിമാ, നമ്മുടെ ചെവി കൊണ്ട് മോശമായ കാര്യങ്ങൾ കേൾക്കുക എന്നുള്ളത് അത് ചെവിയുടെ വ്യഭിചാരമാണ്. വല്ലിസാനു സിനാഹുൽ കലാം, നാവ് കൊണ്ട് അശ്ലീലം സംസാരിക്കുക എന്നുള്ളത് നാവിന്റെ വ്യഭിചാരമാണെങ്കിൽ, വല്യദു സിനാഹൽ ബതിഷ്, കയ്യിന്റെ സ്പർശനമാണ് കയ്യിന്റെ വ്യഭിചാരം. വല്ലിജുലു സിനാഹൽ ഖുത, ആ രൂപത്തിലുള്ള നടത്തമാണ് കാലിന്റെ വ്യഭിചാരം. വൽ ഖൽബു യഹുവാ വയതമന്ന, ഹൃദയത്തിന്റെ വ്യഭിചാരം എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുക. ഒരു മനുഷ്യൻ വ്യഭിചാരത്തെക്കുറിച്ച് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചാൽ തന്നെ അവൻ ഹൃദയം കൊണ്ട് വ്യഭിചരിച്ചു കഴിഞ്ഞു എന്നാണ്. ഈ രൂപത്തിലുള്ള വ്യഭിചാരത്തിനുള്ള മുഴുവൻ സാഹചര്യങ്ങളും രൂപപ്പെട്ടു കഴിഞ്ഞാൽ, വയുസദ്ദിഖു ദാലികൽ ഫർജു വയുകദ്ദിബു, ഒന്നുകിൽ അവന്റെ ലൈംഗികാവയവം അത് സാക്ഷാത്കരിക്കും, അഥവാ അവൻ വ്യഭിചരിച്ചു പോകും, അല്ലെങ്കിൽ നിരാകരിക്കുന്നു എന്നാണ്. ഇവിടെ നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമതായിട്ട് എണ്ണിയത് അന്നദർ, നോട്ടം. നോട്ടം മനുഷ്യനെ വ്യഭിചാരത്തിലേക്ക് നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യനെ വ്യഭിചാരത്തിലേക്ക് നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നോട്ടം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം ആവശ്യപ്പെട്ടത്, നിങ്ങൾ ഒരു അന്യ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾ അനുവാദം ചോദിച്ചാലും ശരി, നിങ്ങൾ ബെല്ലടിച്ചാലും ശരി, സലാം പറഞ്ഞാലും ശരി, ഡോറ് തുറക്കുമ്പോൾ ആ ഡോറിന്റെ നേരെ മുമ്പിൽ വന്ന് ചെന്ന് നിങ്ങൾ നിൽക്കാൻ പാടില്ല. ഡോറിന്റെ നേരെ മുമ്പിൽ പോയി നിങ്ങൾ നിൽക്കാൻ പാടില്ല. കാരണം നമ്മളൊരു വീട്ടിൽ പോയി ബെല്ലടിക്കുമ്പോ അല്ലെങ്കിൽ സലാം പറയുമ്പോ ആ വീട്ടിലെ സ്ത്രീ വന്ന് ഡോർ തുറക്കുമ്പോ അവരുടെ മനസ്സിലുള്ള വിചാരം ഒന്നുകിൽ അവരുടെ ഭർത്താവായിരിക്കും, അല്ലെങ്കിൽ മകനായിരിക്കും, അല്ലെങ്കിൽ ആങ്ങളെയായിരിക്കും, അല്ലെങ്കിൽ പിതാവായിരിക്കും എന്നൊക്കെ വിചാരിച്ച് ആ രൂപത്തിൽ സാധാരണ വീട്ടിൽ ധരിക്കാറുള്ള ഡ്രസ്സ് ധരിച്ചിട്ടായിരിക്കും ഒരു പക്ഷേ അവർ ഡോർ തുറക്കുക. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, ഒരിക്കലും നിങ്ങൾ ഒരു വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ അനുവാദം ചോദിച്ചാലും ശരി, നിങ്ങൾ നേരെ ഡോറിന്റെ മുമ്പിൽ വന്ന് നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. കാരണം ആ രൂപത്തിലുള്ള വീട്ടിൽ ധരിക്കുന്ന ഡ്രസ്സ് കാണുമ്പോ ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സ് വ്യഭിചാരത്തെ ആഗ്രഹിച്ചു പോകും. അതുകൊണ്ട് നോട്ടം നിങ്ങൾ സൂക്ഷിക്കണമെന്ന് വളരെ കൃത്യമായി കൊണ്ട് ഓർമ്മപ്പെടുത്തി. എത്രത്തോളം എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയോ, മൂന്ന് സന്ദർഭങ്ങളിൽ സ്വന്തം മാതാപിതാക്കളുടെ റൂമിലേക്ക് പ്രായപൂർത്തിയായ മക്കൾക്ക് പ്രവേശിക്കണമെങ്കിൽ അനുവാദം ചോദിച്ചിട്ടായിരിക്കണം എന്നാണ്. എന്റെ റൂമിലേക്ക്, ഞാനും എന്റെ ഭാര്യയും താമസിക്കുന്ന എന്റെ റൂമിലേക്ക് എന്റെ മകന് പ്രായപൂർത്തിയായ മക്കൾക്ക് പ്രവേശിക്കണമെങ്കിൽ മൂന്ന് സമയങ്ങളിൽ പ്രത്യേകമായ പെർമിഷൻ വേണം. ഏതൊക്കെയാണ് ആ സമയങ്ങളെന്നറിയോ? മിൻ ഖബ്ലി സ്വലാത്തിൽ ഫജ്ർ, ഒന്ന് പ്രഭാത നമസ്കാരത്തിന് മുൻപുള്ള സമയം. മറ്റൊന്ന് വഹീന തളഊന സിയാബകും മിനൽ ളഹീറ, ഉച്ചയുറക്കത്തിന്റെ സമയം. മൂന്നാമതായി മിൻ ബഅദി സ്വലാത്തിൽ ഇശാ, ഇശായിന് ശേഷമുള്ള സമയം. സലാസു ഔറാത്തിലക്കും, ഈ മൂന്ന് സമയവും നിങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങളാകുന്നു, സന്ദർഭങ്ങളാകുന്നു. അതുകൊണ്ട് ഈ മൂന്ന് സമയങ്ങളിലും മറച്ചു വെക്കേണ്ട പല ഭാഗങ്ങളും പുറത്തു വരാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് ഒരിക്കലും നിങ്ങളുടെ മക്കളായാലും ശരി, നിങ്ങളുടെ വീട്ടിൽ ഏറ്റവും അടുത്ത ആളുകളായാലും ശരി, നിങ്ങളുടെ റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ അനുവാദം ചോദിക്കണമെന്നാ ഇസ്ലാം ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് നോട്ടത്തെ നിയന്ത്രിക്കണം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ചെറിയ തീപ്പൊരിയോടാണ് കണ്ണിന്റെ പിഴച്ച നോട്ടത്തെ പരിചയപ്പെടുത്തുന്നത്. നോക്കൂ നിങ്ങൾ റസൂലുള്ളാഹിന്റെ വാചകം, അന്നദറു സഹ്മും മസ്മൂമുൻ മിൻ സിഹാമി ഇബ്ലീസ്, പിശാചിന്റെ വിഷം പുരട്ടപ്പെട്ട അമ്പുകളിൽപ്പെട്ട ഒരമ്പാണ് പിഴച്ച നോട്ടം. അതുകൊണ്ട് മൻ തറക്കഹു മഖാഫതി, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ആര് ആ നോട്ടത്തെ നിയന്ത്രിച്ചുവോ, അബ്ദൽതഹു ഈമാന, അവന്റെ മനസ്സിൽ അള്ളാഹുദിന് പകരമായി ഈമാൻ നിറക്കും. യജിദു ഹലാവതഹു ഫീ ഖൽബിഹി, അതിന്റെ മാധുര്യം അവൻ അനുഭവിക്കാൻ സാധിക്കും എന്ന് മഹാനായ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പഠിപ്പിച്ചു. ഹുരിമത്തിൻ നാരു അലാ ഐൻ, ചില കണ്ണുകൾക്ക് അള്ളാഹു നരകം ഹറാമാക്കിയിരിക്കുന്നു. ഏതാണ് ആ കണ്ണുകൾ എന്നറിയോ? വല്ലത് അൻ മഹാരിമില്ല, ഹറാമ് കാണുമ്പോ താഴ്ത്തുന്ന കണ്ണുകൾ. ആ കണ്ണുകൾ ഒരിക്കലും നരകത്തിൽ പോകൂല എന്ന അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഹറാമ് കാണുമ്പോ, അന്യ സ്ത്രീ പുരുഷന്മാരുടെ അവറത്ത് കാണുമ്പോ അതിലേക്ക് നോക്കിപ്പോകരുതെന്ന് വളരെ കൃത്യമായി ഇസ്ലാം ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തു നൂറിലൂടെ ആ കാര്യം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്താണ് അല്ലാഹു പറഞ്ഞത്? അല്ലാഹു പറയുകയാണ്, കുല്ലിൽ മുഅ്മിനീന യഗുള്ളു മിൻ അബ്സാരിഹിം വയഹ്ഫളു ഫുറൂജഹും, സത്യവിശ്വാസികളായ ആളുകളോട് പറയണം നബിയേ, അവരുടെ കണ്ണുകളെ താഴ്ത്തുവാനും അവരുടെ ലൈംഗികാവയവങ്ങളെ കാത്തു സൂക്ഷിക്കാനും പറയണം. അതിനുശേഷം തൊട്ടടുത്ത വചനത്തിൽ അല്ലാഹു പറയുന്നു, വകുല്ലിൽ മുഅ്മിനാത്തി യഗുള്ളുന മിൻ അബ്സാരിഹിന്ന വയഹ്ഫളുന ഫുറൂജഹുന്ന, സത്യവിശ്വാസികളോടും പറയണം അങ്ങനെ തന്നെ, അവരുടെ കണ്ണുകളെ താഴ്ത്താൻ പറയണം, അവരുടെ ലൈംഗികാവയവങ്ങളെ കാത്തു സൂക്ഷിക്കാൻ പറയണം. അള്ളാഹുവിന്റെ പ്രവാചകൻ മറ്റൊരു സ്ഥലത്ത് ഓർമ്മപ്പെടുത്തി, ലാ യൻദുറു റജുലു ഇലാ ഔറത്തി റജുൽ, ഒരു പുരുഷൻ മറ്റൊരു പുരുഷന്റെ ഔറത്തിലേക്ക് നോക്കാൻ പാടില്ല. വലൽ മർഅത്തു ഇലാ ഔറത്തിൽ മർആ, ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയുടെ ഔറത്തിലേക്ക് നോക്കാൻ പാടില്ല. ഈ രൂപത്തിൽ ഒരുപാട് ഹദീസുകളും ഖുർആന്റെ വചനങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും സഹോദരങ്ങളെ. ഇത് നേരിട്ടായാലും ശരി, സ്ക്രീനിലൂടെ ആയാലും ശരി, ഫോട്ടോയിലൂടെ ആയാലും ശരി, ഒരിക്കലും നമ്മുടെ കണ്ണുകൾ ഇത്തരം ഹറാമിലേക്ക് പോകരുത് എന്നാണ് വിശുദ്ധ ഇസ്ലാം താക്കീത് ചെയ്യുന്നത്. പക്ഷേ പലപ്പോഴും ഈ ഇസ്ലാമിന്റെ കൃത്യമായ നിയമങ്ങളൊക്കെ പലപ്പോഴും നമ്മുടെ വീടുകളിലും നമ്മുടെ ഓഫീസുകളിലും അതേപോലെ തന്നെ നാം താമസിക്കുന്ന റൂമുകളിലൊക്കെ പലപ്പോഴും ഈ നിയമങ്ങൾ പാലിക്കപ്പെടുന്നില്ല എന്നതാണ് വളരെ ദുഃഖകരമായ അവസ്ഥ. നമ്മുടെ വീട്ടിലേക്ക് വരുത്തുന്ന പ്രസിദ്ധീകരണങ്ങൾ അന്യ സ്ത്രീ പുരുഷന്മാരുടെ അവർത്ത് പുറത്തു കാണിക്കുന്ന രൂപത്തിലുള്ള, പ്രദർശിപ്പിക്കുന്ന രൂപത്തിലുള്ള മാസികകളും വാരികകളും ഒക്കെയാണ്. അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളും നമ്മുടെ ഭാര്യയും ഉമ്മയും ഉപ്പയുമായി ഒന്നിച്ചിരുന്ന് കണ്ട് ആസ്വദിക്കുന്ന ടി വി സ്ക്രീനിലൂടെ പുറത്തു വരുന്ന അശ്ലീലമായ ആഭാസികരമായ രംഗങ്ങൾ, അത് അഭിനയിക്കാൻ അവർക്കൊരു നാണമില്ലെങ്കിലും അവർക്കൊരു ലജ്ജയില്ലെങ്കിലും അത് കാണാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിനെ അല്പമെങ്കിലും പേടിയുള്ള സഹോദര, നമുക്ക് എങ്ങനെ അത് സാധിക്കുന്നു എന്ന് നമ്മളൊന്ന് ആലോചിക്കണ്ടേ? അന്യ സ്ത്രീ പുരുഷന്മാർ യാതൊരു ലജ്ജയുമില്ലാതെ ആടി തിമർക്കുമ്പോൾ, ക്യാമറയ്ക്ക് മുമ്പിൽ എല്ലാം പ്രദർശിപ്പിക്കുമ്പോൾ അത് കാണാൻ യാതൊരു മടിയില്ലാതെ കണ്ടു നിൽക്കുന്ന ആളുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രവചനം നടത്തിയിട്ടുണ്ട്. ലാ തഖൂമു സാഅ, ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല തന്നെ. ഹത്താ യതസാബദു ബിത്തരീഖി തസാബുദൽ ഹമീർ, കഴുതകൾ ഇണ ചേരും പോലെ മനുഷ്യന്മാരിണ ചേരുന്ന ഒരു കാലഘട്ടം എന്റെ സമുദായത്തിൽ വരുന്നത് വരെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. ഇതങ്ങ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ ഇന്ന ദാലിക ലകാഇം യാ റസൂലുള്ളാഹ്, അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു ചോദിക്കണം, അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ സംഭവിക്കോ? കഴുതകൾ ഇണ ചേരുമ്പോലെ ആരുമായിട്ടും ഏത് സമയത്തും എവിടെ വെച്ചും ഏത് രൂപത്തിലും ഇണ ചേരുന്ന കഴുതകളെ പോലെ മനുഷ്യന്മാരത്രക്കും തരംതാണ് ഒരവസ്ഥ. ബുദ്ധിയുള്ള മനുഷ്യന്മാരിൽ ഉണ്ടാവോ എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂലിന് മറുപടി അറിയോ? നഅം, സംഭവിക്കും. ലയകൂനന്ന, അങ്ങനെ സംഭവിക്കുക തന്നെ ചെയ്യും. റസൂലുള്ള പറയാണ് കഴുതകൾ ഇണ ചേരുമ്പോലെ മനുഷ്യന്മാർ ഇണ ചേരുന്ന ഒരു കാലഘട്ടം എന്റെ സമുദായത്തിൽ കടന്നു വരുമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ ആലോചിക്കണം, ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടി വി സ്ക്രീൻ സിനിമ, ഇന്നൊരു നായകനാണെങ്കിൽ രാവിലെ ഒരു നായകനായിട്ട് അഭിനയിച്ച നായികയെ സംബന്ധിച്ചിടത്തോളം വൈകിട്ട് വേറൊരു നായകനായിട്ടാ, നാളെ വേറൊരു നായകനായിട്ടാ. ആരുമായിട്ടും എവിടെ വെച്ചും ഏത് പരസ്യമായിട്ടും അവർക്ക് ഏത് രൂപത്തിലും അഭിനയിക്കാൻ യാതൊരു ലജ്ജയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ലജ്ജയില്ലാതെയാണ് അവർ അഭിനയിക്കുന്നത്. എങ്കിലും അത് കാണാൻ ഇത്തിരി ഈമാനുള്ള സഹോദര, നമുക്കെങ്ങനെ സാധിക്കും സിനിമ കാണാൻ? പലപ്പോഴും പല ആളുകളും ചോദിക്കാറുണ്ട്, സിനിമ കാണരുത് എന്ന് ചില ഖുറാനിലുണ്ടോന്നാ, സീരിയൽ കാണരുതെന്ന് ഖുറാനിലുണ്ടോന്നാ? എത്രമാത്രം വിഡ്ഢിത്തരമാണ്, വിഡ്ഢിത്തമായ ചോദ്യമാണെന്ന് സഹോദരങ്ങളെ നമ്മുടെ മനസ്സിനോട് തന്നെ ചോദിച്ചു നോക്കണം. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയും നമ്മൾ മാറ്റിവെക്കണം. നമുക്ക് ഒരിക്കലും അത്തരത്തിലൊരു അവസ്ഥ നമ്മുടെ വീടുകളിൽ ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യ, അതേപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലൊരാളും സിനിമ കാണുന്ന, സീരിയൽ കാണുന്ന, ആ രൂപത്തിലുള്ള അശ്ലീലങ്ങൾ കാണുന്ന ഒരവസ്ഥ നമ്മുടെ വീടുകളിൽ ഉണ്ടാവാൻ പാടില്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? അവിടെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മക്കളെയും അതേപോലെ തന്നെ നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ ഭാര്യയെയും ഒക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും സിനിമയും സീരിയലും കണ്ട് ആ രൂപത്തിൽ അഭിനയിക്കുവാനും അതായിരിക്കണം തന്റെ ജീവിതമെന്ന് വാശി പിടിക്കുന്ന ഭാര്യമാർ, അതായിരിക്കണം തന്റെ ജീവിതമെന്ന് വാശി പിടിക്കുന്ന മാതാപിതാക്കളും മക്കളും ആ രൂപത്തിൽ വരുമ്പോ പലപ്പോഴും നമ്മുടെ തന്നെ കുടുംബ ജീവിതം തകർന്നുകൊണ്ടിരിക്കുകയാണെന്ന് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ആ രൂപത്തിലുള്ള നോട്ടങ്ങള് മാറ്റിവെക്കണമെന്നാണ് ഇസ്ലാമിന് ആവശ്യപ്പെടാനുള്ളത്. രണ്ടാമതായി അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൽ ഉദ്നാനി സിനാഹുമൽ ഇസ്തിമാൽ, ചെവിയുടെ വ്യഭിചാരം എന്ന് പറയുന്നത് അശ്ലീലമായ കാര്യങ്ങൾ കേൾക്കുക എന്നുള്ളതാണ്. കേൾവിയും മനുഷ്യനെ വ്യഭിചാരത്തിലേക്ക് നയിക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. ഒരിക്കലും ഒരു സ്ത്രീ അഥവാ ഒരു ഭാര്യ മറ്റൊരു സ്ത്രീയെ കുറിച്ച് തന്റെ ഭർത്താവിനോട് മോശമായതായാലും നല്ല രൂപത്തിലുള്ള കാര്യങ്ങളായാലും വർണ്ണിച്ചു കൊടുക്കല്ലേ എന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. കാരണം അത്തരത്തിലുള്ള സംസാരങ്ങൾ മൂലം ഈ മനുഷ്യനിൽ ആ സ്ത്രീയെ കുറിച്ചുള്ള ഒരു ആഗ്രഹമുണ്ടാവുകയും അങ്ങനെ വ്യഭിചാരത്തിലേക്ക് അവന്റെ മനസ്സെങ്കിലും പോവാൻ സാധ്യതയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതേ രൂപത്തിലുള്ള അത്തരം അർത്ഥം വരുന്ന പാട്ടുകൾ, അത്തരം അർത്ഥം വരുന്ന മ്യൂസിക്കുള്ള പാട്ടുകൾ, അതെല്ലാം ചെവിയുടെ വ്യഭിചാരമാണെന്ന് നമ്മൾ തിരിച്ചറിയാം, വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് കേൾവിയെ ശ്രദ്ധിക്കണം. മൂന്നാമതായി റസൂലുള്ള പറഞ്ഞു, വല്ലിസാനു സിനാഹുൽ കലാം, നാവിന്റെ വ്യഭിചാരം അശ്ലീലമായ കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് നമ്മളെ പഠിപ്പിച്ചു, ഒരിക്കലും ഒരു സ്ത്രീയും പുരുഷനും അന്യ സ്ത്രീയും പുരുഷനും കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിക്കാൻ പാടില്ലെന്ന. വിശുദ്ധ ഖുർആൻ പറഞ്ഞു 33-ാമത്തെ അധ്യായത്തിലെ സൂറത്തുൽ അഹ്സാബിലെ 32-ാമത്തെ വചനം, ഫലാ തഖ്ലഉന ബിൽ ഖൗൽ, ഒരിക്കലും അന്യ പുരുഷനോട് സ്ത്രീ സംസാരിക്കുമ്പോ മയപ്പെടുത്തി സംസാരിക്കാൻ പാടില്ല, കൊഞ്ചിക്കൊഞ്ഞ് സംസാരിക്കാൻ പാടില്ല. എന്താണ് കാരണം എന്നോ, ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദുൻ, അങ്ങനെ സംസാരിച്ചാൽ ഹൃദയത്തിൽ രോഗമുള്ള ചില ആളുകൾ പുരുഷന്മാരുടെ കൂട്ടത്തിൽ ഉണ്ടാകും, അവർക്ക് നിന്നോട് ഒരു സ്നേഹം തോന്നും, ഒരു ആഗ്രഹം തോന്നും, അതുകൊണ്ട് നീ അങ്ങനെ സംസാരിക്കല്ലേ എന്ന് വളരെ കൃത്യമായി ഇസ്ലാം ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് വക്കുലന കൗലൻ മഅറൂഫ, നല്ല വാക്കുകളെ സംസാരിക്കാൻ പാടുള്ളൂ. ഒരു സ്ത്രീയോട് ഓർമ്മപ്പെടുത്താണ് അന്യ പുരുഷന്മാരോട് സംസാരിക്കുമ്പോൾ. പലപ്പോഴും ഒരു പക്ഷെ നമ്മെ അന്വേഷിച്ചുകൊണ്ടായിട്ടാണെങ്കിലും നമ്മുടെ ഓഫീസിൽ നിന്നും നമ്മുടെ കൂട്ടുകാരൊക്കെയും വീട്ടിലേക്ക് വിളിക്കാറുണ്ട്. പലപ്പോഴും അങ്ങനെ വിളിക്കുമ്പോൾ ഭാര്യമാരോട് പ്രത്യേകം പറയണം, ഓർമ്മപ്പെടുത്തണം, വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് അവരെ പഠിപ്പിക്കണം. ഒരിക്കലും കൊഞ്ചിക്കൊഞ്ഞ് സംസാരിക്കാൻ പാടില്ല. അവരുടെ മനസ്സിൽ ആഗ്രഹം തോന്നുന്ന രൂപത്തിലുള്ള ഒരു സംസാരവും പാടില്ല. ഇനി അങ്ങനെ അവരങ്ങനെ സംസാരിച്ചാൽ ഉടൻ തന്നെ ഫോൺ അങ്ങോട്ട് കട്ട് ചെയ്യാം എന്നവരെ പറഞ്ഞ് പഠിപ്പിക്കുകയും ആ രൂപത്തിലാക്കുകയും ചെയ്യണം. ഈ രൂപത്തിൽ നമ്മളുടെ ചെവിയെ അതേപോലെ തന്നെ നമ്മുടെ നാവിനെ നമ്മൾ നിയന്ത്രിക്കണമെന്ന് കൃത്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി. നാലാമതായി, വല്യദു സിനാഹൽ ബതിഷ്, കയ്യിന്റെ വ്യഭിചാരം അത് സ്പർശനമാണെന്നാണ്. സ്പർശനം കയ്യിന്റെ വ്യഭിചാരമാണെന്നാണ്. ഒരിക്കലും ഒരു അന്യ സ്ത്രീയും പുരുഷനും ഷെയ്ക്കൻ്റെ കൊടുക്കാൻ പാടില്ലെന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അന്യ സ്ത്രീകൾക്ക് അന്യപുരുഷൻ ഒരിക്കലും ഷെയ്ഖിന് കൊടുക്കാൻ പാടില്ല. റസൂലുള്ള പറഞ്ഞല്ലോ, ഞാൻ ഒരിക്കലും സ്ത്രീകൾക്ക് ഷെയ്ഖിന് കൊടുക്കൂല, മുസാഫത്ത് ചെയ്യൂല. ആരാ പറഞ്ഞത്? മനസ്സിൽ ഒരു അണുപോലും മോശമായ വിചാരങ്ങളോ വികാരങ്ങളോ ചിന്തയോ കടന്നു വരാത്ത മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഞാൻ ഒരിക്കലും സ്ത്രീകൾക്ക് ഷെയ്ഖിന് കൊടുക്കൂല. ഇന്നും ആലോചിച്ച് വെക്ക, ഇന്നത്തെ അവസ്ഥ എന്താ? ഒരേ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളുകൾ കടന്നു ചെല്ലുമ്പോ ഷെയ്ഖിന് കൊടുക്കാണ് മാനേജർക്ക്, അതേപോലെ തന്നെ അന്യ സ്ത്രീ പുരുഷന്മാർ, അയൽവാസികൾ, ബന്ധുക്കൾ, അതേപോലെ തന്നെ മാമയുടെ അമ്മയുടെ മക്കൾ, ആ രൂപത്തിലുള്ള ഒരുപാട് ആളുകൾ, കൂട്ടുകാർ, കൂട്ടുകാരികൾ തമ്മിലൊക്കെയും ഷെയ്ഖിന് കൊടുക്ക. എന്നിട്ട് നമ്മൾ പറയും, ഏയ് അത് സ്വന്തക്കാരല്ലെന്നാ, അത് ബന്ധക്കാരല്ലെന്നാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇയാകും മദ്ഖൂലാനൽ നിസാ, ഏ പുരുഷന്മാരെ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ, വദ്ഖൂലാനൽ നിസാ, സ്ത്രീകളുടെ അടുത്തേക്ക് കടന്നു ചെല്ലുമ്പോ നിങ്ങൾ സൂക്ഷിക്കണം. ഇത് കേട്ടപ്പോ അൻസാരിയായ ഒരു സഹാബി ചോദിക്കുകയാണ്, യാ റസൂലല്ലാ, അഫറായിതൽ ഹമുവാ, ഹമുവ കടന്നു വരുന്നതിനെ പറ്റി എന്താണ് താങ്കളുടെ അഭിപ്രായം? എന്താണ് ഹമുവ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്, ഹമുവ എന്ന് പറഞ്ഞാൽ അഹുസൗജ്, ഭർത്താവിന്റെ ജ്യേഷ്ഠൻ, അനുജൻ. ഹമു എന്ന് പറഞ്ഞാൽ അഹുസൗജ്, ഭർത്താവിന്റെ ജ്യേഷ്ഠൻ, അനുജൻ. വമാ അശ്ബഹു മിൻ അഖാരിബി സൗജ്, അതേപോലെ തന്നെ ഭർത്താവിന്റെ അടുത്ത കുടുംബക്കാർ അഥവാ ഭർത്താവിന്റെ സഹോദരന്റെ മക്കൾ, ആ രൂപത്തിലുള്ള ആളുകളൊക്കെയും. മൂന്നാമതായി ഇബ്നുൽ അമ്മി വനഹുവഹു, ജ്യേഷ്ഠാനുജത്തിമാരുടെ മക്കൾ, ജ്യേഷ്ഠാനുജന്മാരുടെ മക്കൾ, ആങ്ങളുടെയും പെങ്ങളുടെയും മക്കൾ, ആ രൂപത്തിലുള്ള ആളുകളൊക്കെ ഹമു ആണ്. അതുകൊണ്ട് ഈ രൂപത്തിലുള്ള ആളുകൾ പ്രവേശിക്കുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം? റസൂലുള്ളാഹിന്റെ മറുപടി കേട്ടോ, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ ഹമു അൽ മൗത്ത്, അതാണ് ഏറ്റവും വലിയ അപകടം. അപകടം എന്ന് മാത്രമല്ല, അൽ മൗത്ത്, അതിലൂടെ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നാണ്. ഇന്നത്തെ അവസ്ഥ എന്താണ്? നമ്മൾ ഇങ്ങോട്ട് പോരും, നമ്മുടെ ഭാര്യയെ കൊണ്ടു ചെന്നാക്കുന്നത് നമ്മുടെ അനിയനാ, നമ്മുടെ ജ്യേഷ്ഠനാ, അല്ലെങ്കിൽ ജ്യേഷ്ഠന്റെ മക്കളാണ്, അമ്മായിന്റെ മക്കളാ, ആങ്ങളയുടെ മക്കളാ, ജ്യേഷ്ഠത്തിയുടെ മക്കളാ. ഇതൊന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതൊക്കെ ഈ ഇസ്ലാം വിരോധിച്ച യാത്രകളാണ്, ഹറാമാക്കിയ യാത്രകളാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം എത്ര അടുത്ത ആളുകളാണെന്ന് പറഞ്ഞാലും ശരി, ബന്ധക്കാരല്ലേ സ്വന്തക്കാരല്ലേ എന്ന് പറഞ്ഞാലും ശരി, അള്ളാഹുവിന്റെ പ്രവാചകന്റെ വാചകം, ലാ യഖുലുവന്ന റജുലും ബിഇംറാത്തിൻ, ഒരിക്കലും ഒരു അന്യ സ്ത്രീയും പുരുഷനും തനിച്ചാവരുത്, അങ്ങനെ തനിച്ചായാൽ ഇല്ലാ കാന സാലിസഹുമ ശൈത്താൻ, അവിടെ മൂന്നാമനായി പിശാചി കടന്നു വരുമെന്നാണ്. പിശാചി മൂന്നാമനായി കടന്നു വരും. മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, വലാ തുസാഫിറു ഇംറാഅത്തുൻ ഇല്ലാ വമഅഹാ മഹ്റം, ഒരിക്കലും ഒരു അന്യ സ്ത്രീയും പുരുഷനും മഹ്റമായിട്ടല്ലാതെ, വിവാഹബന്ധം നിഷിദ്ധമാക്കപ്പെട്ട ആളുകളോടൊപ്പമല്ലാതെ ഒരിക്കലും ഒരു സ്ത്രീ യാത്ര ചെയ്യാൻ പാടില്ല എന്ന് വളരെ കൃത്യമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതേപോലെ തന്നെ സഹോദരങ്ങളെ, പരസ്പരമുള്ള കൂടിച്ചേരലുകൾ, ഒരിക്കലും ഒരു അന്യ സ്ത്രീയും പുരുഷനും കൂടിച്ചേരാൻ പാടില്ല എന്നാണ്. ഒരേ വർഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും ശരി, കൃത്യമായിട്ട് സൂക്ഷിക്കണം. ഒരേ വർഗത്തിൽപ്പെട്ട എന്ന് പറഞ്ഞാല് പുരുഷന്മാരായാലും തന്നെ അതേപോലെ തന്നെ സ്ത്രീകളായാലും തന്നെ ശ്രദ്ധിക്കണം എന്നാണ് ഖുർആൻ പറഞ്ഞത്. വിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ വചനം, വഇന്ന കസീറൻ മിനൽ ഖുലതാ ഇലയബ്ഗി ബഅദുഹും, തീർച്ചയായും കൂടിച്ചേരുമ്പോൾ കൂട്ടുകാരിൽ പലരും അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ്. പലപ്പോഴും നമ്മുടെ മക്കളൊക്കെ ടൂർ പോവാറുണ്ട്, സ്കൂളിൽ നിന്ന് ടൂർ പോവാറുണ്ട്, ആ രൂപത്തിലുള്ള യാത്രകളൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. വേണ്ടാന്നല്ലട്ടെ, ഒരിക്കലും അന്യ അതേ രൂപത്തിലുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചുള്ള യാത്ര യാതൊരു കാരണവശാലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. എത്രമാത്രം പ്രാധാന്യമുള്ള കാര്യങ്ങളാണെങ്കിലും യാത്രയാണെങ്കിലും ശരി, വിശുദ്ധ ഖുർആനാ പറഞ്ഞത് അതിക്രമം കാണിക്കാൻ സാധ്യതയുണ്ട് എന്ന് കൃത്യമായിട്ട് ആലോചിച്ചു. അള്ളാഹു റസൂൽ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, വലയുഫുനു റജുലു ഇല റജുലി ഫീ സൗബിൻ വാഹിദിൻ, ഒരു പുരുഷനും മറ്റൊരു പുരുഷനോടൊപ്പം ഒരേ വിരിപ്പിൽ കിടക്കാൻ പാടില്ല. വലതുഫ്നിൽ മർഅത്തു ഇല മർഅത്തി ഫീ സൗബിൻ വാഹിദി, ഒരു സ്ത്രീയും മറ്റൊരു സ്ത്രീയോടൊപ്പം ഒരേ വിരിപ്പിൽ കിടക്കാൻ പാടില്ല. ഇതൊക്കെ സ്വന്തം പറയുന്നല്ല, അള്ളാഹു റസൂലിന്റെ വാചകങ്ങളാണ്. മറ്റൊരു സ്ഥലത്ത് പറഞ്ഞല്ലോ, നമ്മുടെ മക്കൾക്ക് 10-7 വയസ്സായാൽ നമസ്കാരം ശീലിപ്പിക്കണമെന്നും 10 വയസ്സായിട്ട് നമസ്കരിച്ചില്ലെങ്കിൽ അടിക്കണമെന്നും പറഞ്ഞ ശേഷം അള്ളാഹു റസൂൽ ഓർമ്മപ്പെടുത്തി, 10 വയസ്സായി കഴിഞ്ഞാൽ മക്കളെ പിന്നെ വിരിപ്പിൽ നിന്ന് മാറ്റിക്കിടത്തണം. 10 വയസ്സായ മക്കളെ ഒരേ വർഗത്തിൽപ്പെട്ട അഥവാ ആൺകുട്ടികളാണെങ്കിലും ശരി ഒരേ വിരിപ്പിൽ കിടത്താൻ പാടില്ലെന്ന് ഇസ്ലാമിന്റെ നിർദ്ദേശം. പിന്നെ ആൺകുട്ടികളെയും പെൺകുട്ടികളുടെയും കാര്യം പറയണോ? പിന്നെ ജ്യേഷ്ഠാനുജത്തിമാരുടെ മക്കൾ തമ്മിലുള്ള കാര്യം പറയണോ? പിന്നെ കൂട്ടുകാരുടെ കാര്യം തമ്മിൽ പറയണോ? കൃത്യമായിട്ട് ആലോചിക്കണം സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ കൃത്യമായ നിർദ്ദേശങ്ങളാണ്, അതൊക്കെയും നമ്മൾ സൂക്ഷിക്കണം. ഈ നിയമങ്ങളൊക്കെയും നമ്മൾ സൂക്ഷിക്കണം. വീട്ടിലാരൊക്കെ വരുന്നു, നമ്മുടെ മക്കൾ എവിടേക്കൊക്കെ പോകുന്നു, എത്ര വലിയ അയൽവാസികളാണെങ്കിലും ശരി, അയൽവാസികളോടുള്ള ബാധ്യതയെ കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വിശദീകരിച്ചു കൊടുത്തപ്പോ റസൂലുള്ള പറയുന്നു, ഞാൻ എന്റെ സ്വത്തിന്റെ അനന്തരാവകാശം പോലും അയൽവാസികൾക്ക് കൊടുക്കാൻ അള്ളാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ പറയുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു എന്നാണ്. അത്രമാത്രം ബാധ്യതയുണ്ട് അയൽക്കാരോട്. ആ റസൂലുള്ള പറഞ്ഞു, അയൽക്കാരോട് നിങ്ങൾ മാന്യമായി പെരുമാറണമെന്ന് പഠിപ്പിച്ച റസൂലുള്ള പറഞ്ഞു, അവർക്കൊരു പരിധിയുണ്ട്, ആ പരിധിക്കപ്പുറം പോകാൻ പാടില്ല. നമ്മുടെ വീട്ടിൽ എത്ര വലിയ അയൽവാസികളാണെങ്കിലും ബന്ധക്കാരായാലും ശരി, അതിനൊരു പരിധിയുണ്ട്. ഇസ്ലാം നിർദ്ദേശിച്ച, ഇസ്ലാം കർശനമാക്കിയ പരിധി, അതിനപ്പുറം പോകാൻ പാടില്ല. നനച്ചു നോക്കൂ നിങ്ങൾ, ഇതൊക്കെ ലംഘിക്കുമ്പോഴാണ് പലപ്പോഴും പല രൂപത്തിലുള്ള അപകടങ്ങളും സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക്, വീട്ടിലേക്ക്, കുടുംബത്തിലേക്ക് കടന്നു വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അറബി കോളേജിൽ പഠിച്ച പെൺകുട്ടികളാണ് തൊട്ടടുത്ത വീട്ടിലെ RSS-കാരനോടൊപ്പം ഒളിച്ചോടുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ മറക്കാൻ പാടില്ല. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, നമ്മൾ പറയാറുണ്ടാ, 5 വരെ മദ്രസയിൽ പഠിച്ചെന്ന, 10 വരെ മദ്രസയിൽ പഠിച്ചെന്ന, അതേപോലെ തന്നെ അറബി കോളേജിൽ പഠിച്ചെന്ന, എന്താ കാര്യം? എന്താ കാര്യം? അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് കൃത്യമായ രൂപത്തിൽ ഇന്ന റബ്ബക ലബിൽ മുർസാദ് എന്ന വാചകമെന്ന് ഓതിക്കൊടുത്ത് നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, അല്ലാതെ കാണുന്നുണ്ട് എന്ന കാര്യം നമ്മുടെ മക്കളുടെ മനസ്സിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക് ഓതിക്കൊടുക്കാൻ സഹോദരങ്ങളെ എന്തെങ്കിലും നമുക്ക് സാധിക്കാറുണ്ടോ? വീട്ടിലേക്ക് ഫോൺ ചെയ്യുമ്പോൾ പല കാര്യങ്ങളും ചോദിക്കാറുണ്ടല്ലോ, എങ്ങനെയുണ്ടായിരുന്നു എക്സാം, എങ്ങനെയുണ്ടായിരുന്നു ചോദ്യപേപ്പർ എന്നൊക്കെ ചോദിക്കുകയും ഉത്തരം എഴുതി എന്നൊക്കെ ചോദിക്കുകയും ചെയ്യുമ്പോ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ടോ? കേട്ട കാര്യങ്ങൾ, മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്നെങ്കിലും നമ്മൾ നമ്മുടെ മക്കളോട് പറഞ്ഞിട്ടുണ്ടോ? ആലോചിക്കണം. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ചെവിയുടെ വ്യഭിചാരം, നാവിന്റെ വ്യഭിചാരം, അശ്ലീലം കേൾക്കലും അതേപോലെ തന്നെ പറയലുമാണെന്ന് പറയുമ്പോ, ഇന്ന് വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞാൽ, തന്നെ ഫോൺ വിളിക്കാനുള്ള ലൈസൻസ് ആയിന്ന, ഇവിടെ വെച്ച് നെറ്റിലൂടെയും ഫോട്ടോയിലൂടെയും ഒക്കെ വിവാഹം കഴിക്കാനുള്ള പെണ്ണിനെ കാണുകയും എന്നിട്ട് വീട്ടിലേക്ക് ഫോൺ ചെയ്യാനും ആ രൂപത്തിലുള്ള ലൈസൻസ് പലപ്പോഴും ഉമ്മമാരും ഉപ്പമാരും അനുവദിച്ചു കൊടുക്കുന്നു എന്നത് നമ്മൾ മറക്കാൻ പാടില്ല. ഒരിക്കലും സഹോദരങ്ങളെ അത്തരത്തിലൊരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. ഇന്ന് പോലും നിങ്ങൾ പേപ്പറിൽ വായിച്ചിട്ടുണ്ടാകും, ഈ രൂപത്തിൽ വിവാഹം ഉറപ്പിക്കുകയും നിരന്തരമായി ഫോൺ ചെയ്യുകയും അവസാനം വിവാഹം പിന്നെ ഒഴിവാകുകയും ചെയ്ത വശമത്താൽ ഒരു സ്ത്രീ നാട്ടിൽ ഇന്നലെ ആത്മഹത്യ ചെയ്തു. ഇതൊന്നും അകലെയല്ലോ നമ്മുടെ നാട്ടിലല്ലേ? എന്നിട്ട് പലപ്പോഴും ഇതൊന്നും കണ്ടില്ല എന്ന് നടിക്കരുത് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഒരാളെയും കുറ്റപ്പെടുത്തല്ലോ, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ജീവിതം കണ്ടുകൊണ്ടല്ലോ ഈ പറയുന്നത്. മൊത്തത്തിൽ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രം. അള്ളാഹുവിന്റെ പ്രവാചകൻ മറ്റൊരു സ്ഥലത്ത് പഠിപ്പിച്ചു, അടുത്തതായി പഠിപ്പിച്ചു, വലി ജിനുസിനാഹ്ലുഹുത്താ, കാലിന്റെ വ്യഭിചാരം അത് നടത്തമാണ് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ 33-ാമത്തെ അധ്യായം 59-ാമത്തെ വചനം ആ കാര്യം പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകനെ വിളിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തി, യാ അയ്യുഹ നബിയു ഖുൽ അസ്വാജിക വ ബനാതിക വ നിസാഇൽ മുഅ്മിനീൻ. ഒരു സ്ത്രീ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എന്തായിരിക്കണം അവർ സത്യവിശ്വാസികളായ സ്ത്രീകളോട് പറയൂ നബിയെ, എന്താണെന്നറിയോ? അവരുടെ മൂടുപടങ്ങൾ അഥവാ മുഖമക്കനുകൾ കുപ്പായമാരിടത്തിലൂടെ താഴ്ത്തിയിടാൻ അവരോട് പറയണം, അതാണ് അവർക്ക് ഏറ്റവും പരിശുദ്ധരായത് എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. മദ്രസത്ത് അള്ളാഹു പറഞ്ഞു, സൂറത്ത് നൂറിലെ 31-ാമത്തെ വചനം, ഒരിക്കലും നിങ്ങളുടെ അലങ്കാരങ്ങൾ വെളിപ്പെടുത്തുന്ന രൂപത്തിൽ കാലിട്ടടിക്കുകയും ചെയ്യരുത്. നടക്കുമ്പോ ശ്രദ്ധിക്കണം പെണ്ണുങ്ങൾ, മറ്റുള്ളവർ തങ്ങളെ ശ്രദ്ധിക്കുന്ന രൂപത്തിൽ കാലിട്ടടിച്ചുകൊണ്ട് നടക്കാൻ പാടില്ല എന്ന് കൃത്യമായി ഓർമ്മപ്പെടുത്തി. മറ്റൊരു സ്ഥലത്ത് വീണ്ടും അല്ല പറഞ്ഞു, അവരുടെ മുഖമക്കലുകൾ കുപ്പായമാരിടത്തിലൂടെ താഴ്ത്തി. ഒരുപാട് ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. കുപ്പായമാരിടത്തിലൂടെ നമ്മുടെ പെണ്ണുങ്ങൾ, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ ഉമ്മമാർ, നമ്മുടെ സഹോദരിമാർ താഴ്ത്തിയിടണമെന്നാണ്. എത്ര പേർ ശ്രദ്ധിക്കാറുണ്ട് അല്ലേ? എത്ര സഹോദരിമാർ ശ്രദ്ധിക്കാറുണ്ട്? പലപ്പോഴും പറതക്കനുസരിച്ച തട്ടങ്ങളാ, കഴുത്ത് പുറത്താണ്, മാരടം പുറത്താണ്, പറത കൊണ്ട് മറച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ തട്ടം കൊണ്ട്, മുഖമക്കനൽ കൊണ്ട് മറക്കാൻ നമ്മുടെ സഹോദരിമാർക്ക് സാധിക്കാറില്ല. തലമുടി പുറത്താണ്. ഒരിക്കലും സഹോദരിമാരെ അത്തരത്തിൽ അവസ്ഥ നമുക്കുണ്ടാവാൻ പാടില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ അവരെ കുറിച്ച് പറഞ്ഞത് കാസിയാത്തുൻ ആരിയാത്തുൻ എന്നാണ്. നഗ്നരായ സ്ത്രീകളെന്നാണ്, വസ്ത്രം ധരിച്ചുകൊണ്ട് നഗ്നരായ സ്ത്രീകളെന്നാണ് അവരെ കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ തന്നെ നടക്കുമ്പോ ശ്രദ്ധിക്കണം, മായിലാത്തുൻ മുമീലാത്തുൻ കാസിമത്തുൽ ബുഖ്തിൽ മായില, ചാനും ചെരിഞ്ഞു നടക്കുന്ന പെണ്ണുങ്ങൾ, മറ്റുള്ളവർ നമ്മൾ നടന്നു പോകുമ്പോൾ മറ്റുള്ള ആണുങ്ങളെ തങ്ങളിലേക്ക് ആകർഷിപ്പിക്കുന്ന രൂപത്തിൽ നടന്നു പോകുന്ന പെണ്ണുങ്ങൾ, ആ പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം റസൂൽ പറഞ്ഞല്ലോ, അവർ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് മാത്രമല്ല, സ്വർഗീയ സുഗന്ധം പകരം ആസ്വദിക്കാൻ സാധിക്കുകയില്ല. ഇങ്ങനെ ഒരുപാട് ആയത്തുകൾ സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഈ രൂപത്തിൽ നമ്മുടെ സഹോദരിമാർ, നമ്മുടെ ഭാര്യമാർ ഈ കാര്യങ്ങളൊക്കെയും വളരെ കൃത്യമായി സൂക്ഷിക്കണം. നടക്കുമ്പോൾ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇസ്ലാം പറഞ്ഞ വസ്ത്രമായിരിക്കണം. അതേപോലെ നമ്മൾ ശ്രദ്ധിക്കണം, സഹോദരിമാർ ശ്രദ്ധിക്കണം, കഴിയുന്നതും സ്ത്രീകൾ ചെലവഴിക്കേണ്ടത് അവരുടെ വീടുകളിൽ തന്നെയായിരിക്കണം. വീടുകളിൽ തന്നെയായിരിക്കണം. ഭർത്താവിന് വേണ്ട സേവനം ചെയ്തു കൊടുത്തുകൊണ്ട്, മക്കളെ പരിചരിച്ചുകൊണ്ട്, വീട് വൃത്തിയായി സൂക്ഷിച്ചുകൊണ്ട് കഴിയുന്ന സമയം വീട്ടിൽ തന്നെ ഇരിക്കാൻ ശ്രദ്ധിക്കണം. റസൂലുള്ള പറഞ്ഞല്ലോ, ഇന്നൽ മർഅത ഔറത്തുൻ, തീർച്ചയായും സ്ത്രീ എന്ന് പറഞ്ഞാൽ ഔറത്താണ്, അവർ മറച്ചു വെക്കപ്പെടേണ്ടവളാണ്. ഫൈദാ ഖറജത മിൻ ബൈതിഹ, അവൾ പുറത്തേക്കിറങ്ങിയാൽ, വീട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങിയാൽ, ഇസ്തശ്റഫഹ ശൈത്താൻ, പിശാചി അവളെ വെളിപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ്. പിശാചി അവളെ വെളിപ്പെടുത്താൻ ശ്രമിക്കും. അതുകൊണ്ട് അവൾ റബ്ബിന്റെ കാരുണ്യത്തോട് ഏറ്റവും അടുത്തിരിക്കുന്നത് അവൾ അവളുടെ വീട്ടിൽ ചെലവഴിക്കുന്ന സമയത്താണെന്നാണ്. നമ്മുടെ വീട്ടിലെ നമ്മുടെ ഉമ്മമാർക്ക്, നമ്മുടെ സഹോദരിമാർക്ക്, നമ്മുടെ ഭാര്യമാർക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് വേണമെങ്കിൽ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന സമയം വീട്ടിൽ ചെലവഴിക്കുന്ന സമയമാണ്. അതിനർത്ഥം ക്ലാസ് കേൾക്കാൻ പോകണ്ടെന്നല്ല, പള്ളിയിലേക്ക് പോകണ്ടെന്നല്ല, അതേപോലെ തന്നെ അത്യാവശ്യ കാര്യങ്ങൾക്ക് പുറത്തു പോകണ്ടെന്നല്ല, അതിനൊക്കെ പോവാം, അതിനൊക്കെ പോയിരുന്നു എന്നൊക്കെ ഹദീസുകളിലും ചരിത്രങ്ങളിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതല്ല ഇസ്ലാം നിരോധിച്ചത്, മറിച്ച് ആ അത്യാവശ്യം മാറ്റിവെച്ച് അനാവശ്യമായിട്ടൊക്കെ നിസ്സാര കാര്യങ്ങളൊക്കെ പുറത്തിറങ്ങി നടക്കുകയും അങ്ങാടിയിലൂടെ മാർക്കറ്റിലൂടെ അലഞ്ഞു നടക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം നമ്മുടെ സഹോദരിമാർക്ക്, നമ്മുടെ ഭാര്യമാർക്ക് ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം ഒരിക്കലും സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോൾ സുഗന്ധം പൂശാൻ പാടില്ല, സുഗന്ധം പൂശാൻ പാടില്ല. റസൂലുള്ളാഹിന്റെ വാചകമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു സ്ത്രീ അത്തറ പൂശി, ഒരു സ്ത്രീ പോയി സുഗന്ധം പൂശി, എന്നിട്ട് ഒരു ജനതയുടെ അടുത്തുകൂടെ അവൾ നടന്നു പോയാൽ, അങ്ങനെ ആ ജനത ഈ പെണ്ണിന്റെ സൗന്ദര്യ സുഗന്ധം ആസ്വദിക്കുകയും ചെയ്താൽ, അവളെ കുറിച്ച് റസൂലുള്ളാഹിന്റെ വാചകം അറിയോ, ഫഹിയ സാനിയ, അവൾ വ്യഭിചാരിണിയാണ്, അവൾ വ്യഭിചരിച്ചതിന് തുല്യമാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. സ്ത്രീകൾക്ക് അത്തറ പൂശാം, സ്ത്രീകൾക്ക് സൗന്ദര്യം പ്രകടിപ്പിക്കാം, സ്ത്രീകൾക്ക് നല്ല സുഗന്ധം പൂശാം. അതെവിടെ വെച്ച് എന്ന് കൃത്യമായി ഓർമ്മപ്പെടുത്തുന്നു ഇസ്ലാം. ഭർത്താവ് ഉള്ളപ്പോ, ഭർത്താവ് നാട്ടിലുള്ളപ്പോ, ഭർത്താവ് അടുത്തുള്ളപ്പോ, ഭർത്താവിന്റെ റൂമിൽ വെച്ച് മാത്രമാണ് സ്ത്രീകൾ അങ്ങനെ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യണമെന്നാണ് ഇസ്ലാം പറഞ്ഞത്. അങ്ങനെ ചെയ്യണം. പരമാവധി എത്രമാത്രം അലങ്കാരം വെളിപ്പെടുത്തുവാനും സൗന്ദര്യം വെളിപ്പെടുത്തുവാനും ഒരു സ്ത്രീക്ക് സാധിക്കുമോ അത്രത്തോളം തന്റെ ഭർത്താവിന്റെ മുമ്പിൽ അത് പ്രദർശിപ്പിക്കുകയും ആ രൂപത്തിൽ ഭർത്താവിനെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമെന്നാണ് ഇസ്ലാം ആവശ്യപ്പെടുന്നത്. ആറാമതായ റസൂലുള്ള പറഞ്ഞു, വൽകൽബു യഹുവായത്തമന്ന, ഹൃദയത്തിന്റെ വ്യഭിചാരം അത് മനസ്സിന്റെ ആഗ്രഹമാണ്, മനസ്സിന്റെ ആഗ്രഹം ഹൃദയത്തിന്റെ വ്യഭിചാരം. ഇദാ അഹദകും അഅജബതുഹുൽ മർഅതു ഫവഖഅത ഫീ നഫ്സിഹ, റസൂലുള്ള പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏതെങ്കിലും ഒരു പുരുഷൻ മറ്റേതെങ്കിലും ഒരു പെണ്ണിനെ കണ്ടിട്ട് നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹം തോന്നിയാൽ, ഫവഖഅത ഫീ നഫ്സിഹ, നിങ്ങൾ എന്ത് ചെയ്യണം അറിയോ, നിങ്ങളുടെ ഉടൻ തന്നെ അവന്റെ ഭാര്യയിലേക്ക് അവൻ മടങ്ങിച്ചെല്ലണം. നമ്മൾ നടന്നു പോകുമ്പോ അല്ലെങ്കിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ചുറ്റുപാടിൽ നമ്മുടെ മനസ്സിന് വല്ലാത്ത ആഗ്രഹം, വല്ലാത്ത ആ രൂപത്തിലുള്ള വ്യഭിചാരത്തിലേക്ക് നയിക്കുമെന്ന് നമ്മുടെ മനസ്സിനെ കണ്ടാൽ ഉടൻ തന്നെ നിന്റെ ഭാര്യയിലേക്ക് മടങ്ങണം, നിങ്ങൾക്ക് സമാധാനം കിട്ടുന്ന, അവിടെ ടിക്കറ്റിന് പൈസ ഇല്ല, ലീവ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വ്യഭിചാരത്തിലേക്ക് പോവുകയല്ല വേണ്ടത്, മറിച്ച് ഭാര്യയിലേക്ക് മടങ്ങണം. അതവന്റെ മനസ്സിന് സമാധാനം കിട്ടുന്ന ഇനിയും ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ചുരുക്കുകയാണ്, നമ്മൾ മനസ്സിലാക്കണം ഈ നിർദ്ദേശങ്ങളും ഈ രൂപത്തിലുള്ള ഇസ്ലാമിന്റെ താക്കീതുകളും വളരെ കൃത്യമായി പാലിക്കപ്പെടാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങൾ അങ്ങനെ തന്നെ പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലത്ത്, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് സ്ഥലത്ത് ഈ രൂപത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് നൽകുന്നുണ്ട്. അതൊക്കെ പഠിക്കുകയും മനസ്സിലാക്കുകയും കേൾക്കുകയും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. സർവാധിനാഥനായ പടച്ച തമ്പുരാൻ നമ്മെ എല്ലാവരെയും അള്ളാഹുവിന്റെ ഉത്തമ ദാസന്മാരുടെ കൂട്ടത്തിൽ, റബ്ബിനെ ഭയപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരു ദിവസത്തെ നമ്മൾ ഓർക്കണം, നമ്മൾ എന്ത് കണ്ടാലും ശരി, എന്ത് കേട്ടാലും ശരി, എന്ത് പറഞ്ഞാലും ശരി, ആര് കേൾക്കുന്നില്ലെങ്കിലും ശരി, ആരറിയുന്നില്ലെങ്കിലും ശരി, ആരിന്ന് മറച്ചു വെക്കാൻ ശ്രമിച്ചാലും ശരി, നാളെ പരലോകത്ത് അള്ളാഹുദ കൊണ്ടുവരുമെന്ന കാര്യം ഒരാളും മറന്നു പോകരുത്. എന്റെ സംസാരം, എന്റെ ആ ആക്ഷൻ ഏത് രൂപത്തിൽ ഈ ക്യാമറ ഒപ്പിയെടുക്കുന്നുണ്ടോ അതേ രൂപത്തിൽ നമ്മുടെ സംസാരവും നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ ഓരോ ചലനങ്ങളും പടച്ചു തമ്പുരാന്റെ റെക്കോർഡിൽ രേഖപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന കാര്യം നമ്മൾ മറന്നു പോകാൻ പാടില്ല. യൗമത്തുബല സറായിർ, രഹസ്യങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട് എന്ന, ബഹുസ്ഥിരമാദൂർ, നെഞ്ചുകളിലുള്ളതെല്ലാം പുറത്തു കൊണ്ടുവരപ്പെടുന്ന, പരിശോധിക്കപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട് എന്ന വിശുദ്ധ ഖുർആന്റെ ഓർമ്മപ്പെടുത്തലുകൾ വളരെ കൃത്യമായി മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക. അങ്ങനെ ജീവിച്ചാൽ അവർക്കാകുന്നു അല്ലാഹുവിന്റെ സ്വർഗം എന്ന് ഖുർആൻ പറയുന്നു. ഉലായികഹുമുൽ വാരിസൂൻ അല്ലദീന യരിസൂൻ അൽഫിർദൗസ ഹും ഫീഹാ ഖാലിദൂൻ എന്ന് ഖുർആൻ സൂറത്തുൽ മുഅ്മിനൂടെ പറയുന്നുണ്ട്. എന്താണെന്നോ, അവരാണ് സ്വർഗത്തിന്റെ അനന്തരാവകാശികൾ, അവർക്ക് വേണ്ടിയാണ് അള്ളാഹു സ്വർഗം തയ്യാറാക്കി വെച്ചിട്ടുള്ളത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, രൂപത്തിൽ അള്ളാഹിനെ ഭയപ്പെടുക, തക്കുള്ളവരാവുക, പറഞ്ഞു കൊടുക്കുക. വീട്ടിലേക്ക് ഫോൺ ചെയ്യുമ്പോ, നാട്ടിലേക്ക് ഫോൺ ചെയ്യുമ്പോ ഉമ്മയോട്, ഉപ്പയോട്, ഭാര്യയോട്, മക്കളോട്, പ്രത്യേകിച്ച് പെൺമക്കളോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. അള്ളാഹു യഥാർത്ഥ ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും സർവാധിനാഥനായ പടച്ചു തമ്പുരാൻ നമുക്കെല്ലാവർക്കും വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. സത്യത്തിലേക്ക് നയിക്കുന്ന, നന്മയിലേക്ക് നയിക്കുന്ന, തൗഹീദിലേക്ക്, സുന്നത്തിലേക്ക്, സ്വർഗത്തിലേക്ക് നയിക്കുന്ന നല്ല കൂട്ടുകാരെയും കുടുംബക്കാരെയും ഇണകളെയും മക്കളെയും അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. തിന്മയിലേക്ക് നയിക്കുന്ന, ശിർക്കിലേക്ക്, ബിദഅത്തിലേക്ക്, നരകത്തിലേക്ക് നയിക്കുന്ന എല്ലാവിധ പിശാചിന്റെ കൂട്ടുകാരിൽ നിന്നും, കുടുംബക്കാരിൽ നിന്നും, മക്കളിൽ നിന്നും, ഇണകളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله.